കേരളത്തിലെ മുൻ പ്രാദേശിക CPM നേതാവിന് ന്യൂസിലൻഡിൽ രാഷ്ട്രീയ അഭയം. കേരളത്തിലേക്ക് തിരിച്ചുപോയാൽ BJP-ക്കാർ അപായപ്പെടുത്തുമെന്നും സുരക്ഷയൊരുക്കാൻ കേരളത്തിലെ സർക്കാരിന് കഴിയില്ലെന്നും ആരോപിച്ചാണ് CPM-ന്റെ മുൻ പ്രാദേശിക നേതാവ് ന്യൂസിലൻഡിൽ അഭയം തേടിയത്. കേരളത്തിലേക്ക് തിരിച്ചെത്തിയാൽ ഇവരുടെ ജീവൻ തന്നെ അപകടത്തിലാകാമെന്ന് ചൂണ്ടിക്കാട്ടി ന്യൂസിലൻഡ് കുടിയേറ്റകാര്യ ട്രൈബ്യൂണൽ ഈ കുടുംബത്തിന് അഭയം നൽകാൻ ഉത്തരവിട്ടു. ഈ വാർത്തയിലേക്കാണ് SBS മലയാളം ഇന്ന് പോകുന്നത്. SBS മലയാളം പോഡ്കാസ്റ്റിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. പോഡ്കാസ്റ്റുമായി ഞാൻ ദിജു ശിവദാസ്.
നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക.
തിരുവനന്തപുരം സ്വദേശിയായ 63-കാരനെയും ഭാര്യയെയും മകളെയുമാണ് അഭയാർത്ഥികളായി അംഗീകരിക്കാൻ ന്യൂസിലൻഡിലെ ഇമിഗ്രേഷൻ ആൻഡ് പ്രൊട്ടക്ഷൻ ട്രൈബ്യൂണൽ ഉത്തരവിട്ടത്. 1970-കളിലും 1980-കളിലും CPM-ന്റെ പ്രാദേശിക നേതാവായിരുന്ന തനിക്ക് നേരെ ഇപ്പോഴും BJP-RSS ഭീഷണിയുണ്ടെന്നും കേരളത്തിലേക്ക് തിരിച്ചെത്തിയാൽ ജീവന് പോലും ഭീഷണിയുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഇയാൾ 2017-ൽ ന്യൂസിലൻഡിൽ അഭയം തേടിയത്. ക്രിസ്ത്യൻ മതവിശ്വാസിയായതുകൊണ്ട് ആക്രമണ ഭീഷണി കൂടുതലാണെന്നും അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടി. ഇത് അംഗീകരിച്ചുകൊണ്ടാണ് കുടുംബത്തെ അഭയാർത്ഥികളായി അംഗീകരിക്കുന്നതെന്ന് SBS മലയാളത്തിന് ലഭിച്ച ഉത്തരവിന്റെ പകർപ്പിൽ ട്രൈബ്യൂണൽ വ്യക്തമാക്കുന്നു. സ്വകാര്യത സംരക്ഷിക്കുന്നതിനായി ഇവരുടെ പേരും മറ്റു വിശദാംശങ്ങളും ട്രൈബ്യൂണൽ ഉത്തരവിൽ വെളിപ്പെടുത്തിയിട്ടില്ല. 3 പതിറ്റാണ്ട് മുമ്പ് BJP-ക്കാരുടെ ആക്രമണമുണ്ടായെന്നും സമീപകാലത്ത് മക്കൾക്ക് നേരെയും ആക്രമണ ഭീഷണിയുണ്ടായെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഈ കുടുംബം അഭയം തേടിയത്. 2017-ൽ സന്ദർശക വിസയിൽ ന്യൂസിലൻഡിലെത്തിയ ഇവർ അഭയാർത്ഥി അപേക്ഷ നൽകുകയായിരുന്നു. കുടിയേറ്റകാര്യ വകുപ്പ് ഈ അപേക്ഷ തള്ളിയെങ്കിലും അപ്പീൽ പരിഗണിച്ച ട്രൈബ്യൂണൽ അഭയം നൽകാൻ ഉത്തരവിട്ടു. ഇവരെ ന്യൂസിലൻഡിൽ നിന്നും നാടുകടത്താൻ പാടില്ല എന്നാണ് ഉത്തരവ്. 1970-കളിൽ തിരുവനന്തപുരത്ത് SFI അംഗമായി പ്രവർത്തിക്കുകയും പിന്നീട് CPM അംഗമാവുകയും ചെയ്തയാളാണ് അഭയത്തിനായി അപേക്ഷ നൽകിയത്. 6 വർഷം CPM-ന്റെ വാർഡുതല സെക്രട്ടറിയായിരുന്നു എന്നാണ് അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടുന്നത്. 1984-ൽ തദ്ദേശഭരണ തെരഞ്ഞെടുപ്പിനിടെ 10 BJP പ്രവർത്തകർ ചേർന്ന് തന്നെ ആക്രമിച്ചെന്നും ഗുരുതരമായി പരിക്കേറ്റ് 2 ദിവസം ആശുപത്രിയിലായിരുന്നുവെന്നും ഇതിൽ പറയുന്നു. 86-ൽ പാർട്ടി അംഗത്വം ഉപേക്ഷിച്ചെങ്കിലും BJP പ്രവർത്തകരിൽ നിന്നുള്ള ഭീഷണി തുടർന്നു. 1990-ൽ മോട്ടോർ സൈക്കിളിലെത്തിയ BJP പ്രവർത്തകർ വാളുകൊണ്ട് വെട്ടി കാലിന് പരിക്കേൽപ്പിച്ചു എന്നും ഇയാൾ ചൂണ്ടിക്കാട്ടി. എന്നാൽ ഈ കേസുകളിലെല്ലാം തെളിവില്ല എന്ന് ചൂണ്ടിക്കാട്ടി കോടതി പ്രതികളെ വെറുതെ വിട്ടു. അതിനുശേഷം ദുബായിലേക്കും അമേരിക്കയിലേക്കും അസർബൈജാനിലേക്കും ജോലിക്കായി പോയെങ്കിലും തിരിച്ച് കേരളത്തിലെത്തി വീണ്ടും പെയിന്ററായി ജോലി നോക്കുകയായിരുന്നു. അതിനിടെ 2017-ൽ പെൺമക്കൾക്ക് നേരെ വീണ്ടും ആക്രമണ ഭീഷണിയുണ്ടായെന്നും ഇക്കാരണത്തിലാണ് 2018-ൽ ഭാര്യയ്ക്കും ഒരു മകൾക്കുമൊപ്പം ന്യൂസിലൻഡിൽ അഭയം തേടിയത് എന്നുമാണ് അപേക്ഷയിൽ പറഞ്ഞത്. ക്രിസ്ത്യൻ മതവിശ്വാസിയായതിന്റെ പേരിലും ആക്രമണങ്ങളുണ്ടായെന്നും ഹിന്ദുമതത്തിലേക്ക് മാറണമെന്ന് അക്രമികൾ ആവശ്യപ്പെട്ടെന്നും ഈ കുടുംബം അപേക്ഷയിൽ ചൂണ്ടിക്കാട്ടി. കേരളത്തിലെ വിവിധ രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ടാണ് അപേക്ഷയിന്മേൽ ട്രൈബ്യൂണൽ തീർപ്പ് കൽപ്പിച്ചത്. CPM-BJP പ്രവർത്തകർ തമ്മിലുള്ള സംഘർഷം കേരളത്തിൽ പതിവാണെന്ന റിപ്പോർട്ടുകൾ ട്രൈബ്യൂണൽ ഉത്തരവിൽ ചൂണ്ടിക്കാട്ടി. അതോടൊപ്പം കേരളത്തിൽ ക്രിസ്തുമത വിശ്വാസികൾക്കും സ്ഥാപനങ്ങൾക്കും നേരെ ആക്രമണങ്ങളും പരിവർത്തന ശ്രമങ്ങളും നടക്കുന്നുണ്ട് എന്ന മാധ്യമ റിപ്പോർട്ടുകളും ട്രൈബ്യൂണൽ ഉത്തരവിൽ ഉദ്ധരിക്കുന്നു. കേരളത്തിലെ സർക്കാർ തങ്ങളെ സംരക്ഷിക്കുമെന്ന് ഒട്ടും വിശ്വാസമില്ലെന്നും ഈ കുടുംബം വാദിച്ചു. ഇതും അംഗീകരിച്ചുകൊണ്ടാണ് ട്രൈബ്യൂണലിന്റെ ഉത്തരവ്. ഈ 3 പേരും 36 വർഷമായി നേരിടുന്ന ഭീതിയും ആക്രമണ ഭീഷണിയുമെല്ലാം ഇവരെ സാരമായി ബാധിച്ചിട്ടുണ്ടെന്നും തിരിച്ച് കേരളത്തിലേക്ക് പോയാൽ അവർ ഇനിയും അത്തരം പീഡനങ്ങൾ നേരിടേണ്ടി വരുമെന്നും ട്രൈബ്യൂണൽ ചൂണ്ടിക്കാട്ടുന്നു. അതിനാലാണ് റെഫ്യൂജി കൺവെൻഷന്റെ 129-ാം വകുപ്പിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ അഭയാർത്ഥികളായി സ്വീകരിക്കാൻ ട്രൈബ്യൂണൽ ഉത്തരവിട്ടത്. ഇവരെ ന്യൂസിലൻഡിൽ നിന്നും നാടുകടത്തരുത് എന്നും ട്രൈബ്യൂണൽ വ്യക്തമാക്കുന്നു. എന്നാൽ പ്രത്യേക സംരക്ഷണം നൽകേണ്ട വ്യക്തികൾ അഥവാ പ്രൊട്ടക്റ്റഡ് പേഴ്സൺസായി ഇവരെ കണക്കാക്കേണ്ടതില്ല എന്നാണ് ട്രൈബ്യൂണലിന്റെ ഉത്തരവ്. ന്യൂസിലൻഡിൽ നിന്നും വന്നിരിക്കുന്ന വളരെ നിർണായകമായ ഒരു കുടിയേറ്റക്കാരി വാർത്തയാണ് SBS മലയാളം നിങ്ങളിലേക്ക് എത്തിച്ചത്. ഓസ്ട്രേലിയയിലും നിരവധി മലയാളികൾ ഇത്തരത്തിൽ അഭയാർത്ഥികളായി എത്തുന്നുണ്ട്. പലർക്കും അഭയം കിട്ടുമ്പോൾ മറ്റു പലർക്കും അതില്ലാതെ തിരിച്ചു പോകേണ്ടി വരുന്നുമുണ്ട്. ഇതിനെക്കുറിച്ചുള്ള വിശദമായ ഒരു പരമ്പര SBS മലയാളം വരും ദിവസങ്ങൾ നൽകുന്നുണ്ടാകും. അഭയാർത്ഥികളായി മലയാളികൾ, അതിനായി കാത്തിരിക്കുക. ഈ പോഡ്കാസ്റ്റ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദിജു ശിവദാസ്. എസ് ബി എസ് മലയാളത്തിന്റെ കൂടുതൽ പോഡ്കാസ്റ്റുകൾ നിങ്ങൾക്ക് കേൾക്കാം. എസ് ബി എസ് റേഡിയോ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, അല്ലെങ്കിൽ ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും എസ് ബി എസ് മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.